2024 March 9 ശനി. ഇന്ന് 1199 കുംഭം 25. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ ആക്രമണവും ക്ഷാമവും, പലസ്തീൻകാർ മരിക്കുന്നു. മരിക്കുന്നവരിലേറെയും കുട്ടികൾ. സൈപ്രസ് വഴി സഹായമുടൻ. യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ആക്രമണം നടത്തുന്ന ഗാസയിൽ വിശപ്പും വേട്ടയ്ക്കിറങ്ങുന്നു. കഴിഞ്ഞ 5 മാസമായി തീവ്രയുദ്ധം നടക്കുന്ന ഗാസയിൽ ഒറ്റപ്പെടൽ മൂലം ഭക്ഷണ ദൗർലഭ്യം കടുക്കുകയാണ്. കുട്ടികളുൾപ്പെടെ അനേകം പലസ്തീൻകാർ ഭക്ഷണ ദൗർലഭ്യം മൂലം മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. വടക്കൻ ഗാസയിലാണ് ഭക്ഷണക്ഷാമം ഏറ്റവും രൂക്ഷം. ഇവിടെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ കുറഞ്ഞത് 20 പേർ ഭക്ഷണക്ഷാമത്തിൽ മരിച്ചെന്നാണ് റിപ്പോർട്ട്. തെക്കൻ ഗാസയിലും ക്ഷാമം മൂലമുള്ള ബാലമരണങ്ങൾ ഉണ്ടാകുമെന്ന് യുനിസെഫ് അറിയിച്ചു. റഫയിലെ ആശുപത്രിയിൽ കഴിഞ്ഞ 5 ആഴ്ചകൾക്കിടെ 20 ശിശുക്കളാണ് മരിച്ചത്. സൈപ്രസിൽ നിന്ന് കടൽ വഴിയുള്ള സഹായം ഈ വാരാന്ത്യത്തോടെ തുടങ്ങുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫായിൽ ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും യു എൻ അറിയിച്ചു. കനത്ത ആൾനാശമാകും ഇങ്ങനെ സംഭവിച്ചാൽ നടക്കുകയെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ ഇന്നലെ വീണ്ടും സ്ഫോടനങ്ങളുണ്ടായെങ്കിലും കപ്പലുകളൊന്നും തകർന്നിട്ടില്ല. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു എണ്ണക്കപ്പൽ മുങ്ങിയിരുന്നു. റഷ്യൻ യുദ്ധമേഖലയിലേക്ക് മനുഷ്യക്കടത്ത്. കേസിൽ 3 മലയാളികളടക്കം 19 പ്രതികൾ. കൊല്ലപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ 3 മലയാളികളടക്കം 19 പേർക്കെതിരെ CBI കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശികളായ ജോബ് സജിൻ ഡിക്സൺ, റോബോ റോബർട്ട് ആരുളപ്പൻ, ടോമി ഡോമി രാജ് തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. ട്രാവൽ ഏജൻസികളുടെ മറവിൽ ഇവർ മനുഷ്യക്കടത്ത് നടത്തിയതായി FIRൽ ചൂണ്ടിക്കാട്ടുന്നു. വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ റഷ്യയിലെത്തിച്ച ഇവർ പാസ്പോർട്ടുകൾ തട്ടിയെടുത്തു. തുടർന്ന് യുദ്ധമേഖലയിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഇവരെ നിയോഗിച്ചു. ഇങ്ങനെ യുദ്ധത്തിന് പോയ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതായി CBI ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെട്ട 2 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യൻ സൈന്യത്തോടൊപ്പം ഇന്ത്യക്കാരുണ്ടെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചത് 2 ആഴ്ച മുൻപാണ്. റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ തസ്തികയിലേക്ക് ജോലിക്ക് പോയവരെയാണ് ഉക്രൈനിലെ ഡൊണാസ്കിൽ യുദ്ധമുഖത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത്. ഇവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ റഷ്യൻ അധികാരികളോട് ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കി ഫ്രാൻസ്. വനിതാ ദിനത്തിൽ ഗർഭഛിദ്രത്തിനുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഫ്രാൻസ്. ആദ്യമായാണ് ഒരു രാജ്യം ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കി മാറ്റുന്നത്. 19-ാം നൂറ്റാണ്ടിലെ പത്രമച്ചടിച്ചിരുന്ന പ്രസ്സാണ് ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കാനായി ഉപയോഗിച്ചത്. ലൈംഗിക അതിക്രമങ്ങൾ മൂലം കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഫ്രാൻസിൽ ഈയിടെയായി ഉയർന്നിരുന്നു. പഴയ യുഗോസ്ലാവിയയുടെ ഭരണഘടനയിൽ കുട്ടികൾ വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗർഭഛിദ്രം അനുവദനീയമാണ്. മണിപ്പൂരിൽ സൈനിക ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി. ഇംഫാൽ താഴ്വരയിലെ മെയ്തൈ ഭൂരിപക്ഷ പ്രദേശമായ തൗബാലിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ കൊൻസാം ഖേദ സിംഗിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അവധിക്ക് വീട്ടിലെത്തിയതായിരുന്നു. തീവ്ര മെയ്തൈ സംഘടനകളാണ് സംഭവത്തിന് പിന്നിൽ. അവധിയിലെത്തിയ സൈനിക ഉദ്യോഗസ്ഥനെയോ ബന്ധുക്കളെയോ തട്ടിക്കൊണ്ടുപോകുന്ന 4-ാമത്തെ സംഭവമാണ് ഇത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സായുധ മെയ്തൈ സംഘടനയായ ആരംഭായ് തെങ്കോൽ തട്ടിക്കൊണ്ടുപോയ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെ രക്ഷപ്പെടുത്തിയിരുന്നു. നവംബറിൽ സൈനിക ഉദ്യോഗസ്ഥൻ്റെ 5 അംഗ ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോവുകയും ഇവരിൽ 4 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. സെപ്റ്റംബറിൽ കോം വംശജനായ മുൻ സൈനിക ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കലാപത്തിൽ സ്വതന്ത്ര നിലപാടെടുത്ത സൈന്യത്തിനെതിരായ പ്രതിഷേധമാണ് മെയ്തൈ ഭൂരിപക്ഷ ഇംഫാൽ താഴ്വരയിലുള്ളത്. നിരോധിത ഭീകര സംഘടനകളായ ആരംഭായ് തെങ്കോൽ ഉൾപ്പെടെ സായുധ സംഘടനകളും താഴ്വര അടക്കി ഭരിക്കുകയാണ്. പോലീസിന് ഇവിടെ കാര്യമായ പങ്കില്ല. അഡീഷണൽ SPയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആരംഭായ് തെങ്കോലിനെതിരെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തിരുന്നു. എന്നാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലും മെയ്തൈ വിഭാഗത്തിലും ഇവരുടെ സ്വാധീനം തുടരുകയാണ്. ബാങ്കുകൾക്ക് എല്ലാ ശനിയും അവധി. 17% ശമ്പള വർധനയ്ക്ക് കരാറായി. ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. ബാങ്ക് ജീവനക്കാരുടെ ശമ്പളം 17% കൂട്ടാൻ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായി ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2022 നവംബർ 1 മുതൽ പ്രാബല്യത്തോടെ 5 വർഷത്തേക്കാണ് ശമ്പള വർധന. ക്ലറിക്കൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം തുടക്കത്തിൽ 17,900 ആയിരുന്നത് 24,050 രൂപയായി വർദ്ധിക്കും. സർവീസിൻ്റെ അവസാനമുള്ള അടിസ്ഥാന ശമ്പളം 65,830 രൂപയിൽ നിന്ന് 93,960 രൂപ വരെയാകും. പ്യൂൺ, ബിൽ കളക്ടർ തുടങ്ങിയ സബോർഡിനേറ്റ് ജീവനക്കാരുടെ തുടക്കത്തിലെ അടിസ്ഥാന ശമ്പളം 14,500 രൂപയിൽ നിന്ന് 19,500 രൂപയാക്കി വർദ്ധിച്ചു. സർവീസിൻ്റെ അവസാനമുള്ള അടിസ്ഥാന ശമ്പളം 37,145 രൂപയിൽ നിന്ന് 52,610 രൂപയാകും. നിലവിൽ 1, 3 ശനിയാഴ്ചകൾ ബാങ്കുകൾക്ക് പ്രവൃത്തി ദിനമാണ്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, റിസർവ് ബാങ്ക്, LIC എന്നിവയെപ്പോലെ ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി വേണമെന്നത് ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇത് നടപ്പാക്കുമ്പോൾ മറ്റു ദിവസങ്ങളിലെ പ്രവൃത്തി സമയം 45 മിനിറ്റ് കൂട്ടുന്നതാണ് പരിഗണിക്കുന്നത്. ഗാർഹിക LPGക്ക് 100 രൂപ കുറച്ചു. 300 രൂപ ഉജ്ജ്വല സബ്സിഡി ഒരു വർഷം കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗാർഹിക പാചകവാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ 100 രൂപ കുറച്ചു. ഇന്ന് പ്രാബല്യത്തിലാകും. ഡീസൽ പെട്രോൾ വില കുറയ്ക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട്. 6 മാസം മുൻപ് 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സിലിണ്ടറിന് 200 രൂപ കുറച്ചിരുന്നു. നിരക്ക് കുറയ്ക്കാനുള്ള വനിതാ ദിനത്തിലെ തീരുമാനം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്കുള്ള ഉജ്ജ്വല കണക്ഷനുകളിൽ സിലിണ്ടറിന് 300 രൂപ സബ്സിഡി ഒരു വർഷം കൂടി തുടരും. പൊതുവായ സബ്സിഡി 2020 ജൂണിൽ കേന്ദ്രം അവസാനിപ്പിച്ചിരുന്നു. പരിധിയില്ലാതെ മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന മന്ത്രി. PRS വൈകാതിരിക്കാൻ ഓൺലൈൻ സംവിധാനം. നെല്ല് സംഭരണം, വില വിതരണം, ബാങ്ക് നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും യഥാസമയം പരിഹരിക്കാനായി കൃഷിവകുപ്പിൻ്റെയും സപ്ലൈകോയുടെയും ബാങ്കുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട 3-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. പാലക്കാട്ടെ കർഷക പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഭരിച്ച നെല്ലിൻ്റെ വില ലഭിക്കാൻ ബാങ്കുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കാൻ സംവിധാനമൊരുക്കും. നെല്ലെടുത്താൽ കർഷകർക്ക് സംഭരണ രസീതി നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ കൃഷിഭവൻ, മില്ലുകൾ, ബാങ്ക് എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഓൺലൈൻ സംവിധാനം പരിഗണിക്കുന്നുണ്ട്. ഈ സീസണിൽ പരിധിയില്ലാതെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കും. സഹകരണ മേഖല വഴി നെല്ലെടുക്കാൻ പ്രതിസന്ധിയുണ്ട്. നെല്ല് സംഭരണത്തിൽ കുടിശ്ശികയടക്കം കേന്ദ്രവിഹിതമായി 1,266 കോടി രൂപ കിട്ടാനുണ്ട്. ഇത് കിട്ടുന്നതുവരെ നിലവിലെ സംഭരണ രീതി തുടരും. ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ട SBI, കാനറ ബാങ്കുകളിലെ കുടിശ്ശിക തീർത്താൽ മാത്രമേ കേരള ബാങ്ക് വഴിയുള്ള വില വിതരണം പരിഗണിക്കാനാകൂ. PRS ലഭിച്ചാൽ 15 ദിവസത്തിനകം സംഭരണ വില നൽകുമെന്നും അകാരണമായി PRS വൈകിപ്പിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കുരുമുളകിനെ കടത്തിവെട്ടി കൊക്കോ. കൊക്കോയ്ക്ക് റെക്കോർഡ് വില. 1 കിലോഗ്രാമിന് ഇന്നലെ 520 രൂപയായിരുന്നു വയനാട് വിപണി വില. ഇന്നലെ കുരുമുളകിന് 475 രൂപയും കഴിഞ്ഞ വർഷം ഇതേ സമയം കുരുമുളകിന് കിലോഗ്രാമിന് 590 രൂപയും കൊക്കോയ്ക്ക് 180 രൂപയുമായിരുന്നു വില. കൃഷിയും ഉൽപ്പന്ന ലഭ്യതയും കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണം. പ്രളയകാലത്ത് വൻതോതിൽ കൃഷിനാശമുണ്ടായി. അവശേഷിച്ചവ കർഷകർ വെട്ടിമാറ്റുകയും ചെയ്തു. 1-ാം പ്രതി ഗവർണറെന്ന് മന്ത്രി P. രാജീവ്. വൈസ് ചാൻസലർമാരെ പുറത്താക്കിയ ഗവർണറുടെ ഉത്തരവ് വായിച്ചാൽ ആരെയായിരുന്നു പുറത്താക്കേണ്ടിയിരുന്നതെന്ന് ആരും ചിന്തിച്ചു പോകുമെന്ന് മന്ത്രി P. രാജീവ്. UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ അംഗം ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയെ നിർദ്ദേശിച്ചതുകൊണ്ടാണ് UGC നിഷ്കർഷിക്കുന്ന യോഗ്യതകളെല്ലാം ഉണ്ടായിട്ടും നിയമനം റദ്ദാക്കുന്നതെങ്കിൽ യോഗ്യതയില്ലാത്ത കമ്മിറ്റിയെ നിയമിച്ചതിൽ 1-ാം പ്രതി ഗവർണറാണ്. ശിക്ഷിക്കപ്പെട്ട വൈസ് ചാൻസലർമാരുടെ ഭാഗത്ത് തെറ്റില്ല. UGC നിഷ്കർഷിക്കുന്ന എല്ലാ യോഗ്യതയുമുള്ളവർ ഈ കമ്മിറ്റിയുടെ മുന്നിൽ അഭിമുഖത്തിന് ഹാജരായി. അല്ലാതെ അവർ എന്ത് തെറ്റ് ചെയ്തു എന്ന് മന്ത്രി ചോദിച്ചു. നിങ്ങളെല്ലാം UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരാണോ എന്ന് അവർ അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. രാജ്യത്തെ 100-ലേറെ സർവകലാശാലകളിൽ സംസ്ഥാന നിയമങ്ങളനുസരിച്ച് UGC മാനദണ്ഡമനുസരിച്ചല്ലാതെ നിയമിച്ച വൈസ് ചാൻസലർമാർ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 6 സൗജന്യ കോഴ്സുകൾ ആരംഭിക്കും. കാലിക്കറ്റ് സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതിയിൽ 6 സൗജന്യ കോഴ്സുകൾക്ക് തീരുമാനിച്ചു. 15-45 പ്രായപരിധി. 15-ാം തീയതിക്കകം വിളിക്കാം. 82 81 45 27 15. ശുഭദിനം. നന്ദി.